ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ശതമാന വർധനയെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം തുടരുന്നു. ലൈംഗികാരോപണം നേരിടുന്ന കർണാടക എംപി പ്രജ്വൽ രേവണ്ണയെ പുലർച്ചെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് നാളെ. ഏഴ് സംസ്ഥാനങ്ങളിലെ 56 മണ്ഡലങ്ങളിലും ചണ്ഡിഗഡിലുമാണ് നാളെ വോട്ടെടുപ്പ്. അവസാനഘട്ടത്തിൽ ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതം സീറ്റുകളിലും പശ്ചിമബംഗാളിൽ 9 സീറ്റിലും ബീഹാറിൽ 8 ഒഡീഷയിൽ 6 വോട്ടെടുപ്പ് നടക്കും. ഹിമാചലിൽ 4 മണ്ഡലങ്ങളിലും ജാർഖണ്ഡിൽ 3 ചണ്ഡിഗഡിൽ 1 അവസാനഘട്ടത്തിലെ വോട്ടെടുപ്പ്. ഇവിടങ്ങളിൽ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നാളെ രാവിലെ 7 ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 നീളും. 7 ഘട്ടങ്ങളും അവസാനിക്കുന്നതോടെ രാജ്യത്തെ വിധിയെഴുത്ത് പൂർത്തിയാകും. ജൂൺ 4 വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ശതമാന വർധനയെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം വർദ്ധിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നും സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 17C ഫോം കൃത്യമായി നൽകുന്നുണ്ടെന്നും ആകാശവാണിയോട് സംസാരിച്ച രാജീവ് കുമാർ വ്യക്തമാക്കി. വോട്ടെടുപ്പിൽ കൃത്രിമത്വമുണ്ടെന്ന തരത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചെയ്തവരുടെ എണ്ണവും വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശദാംശങ്ങളും കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ധ്യാനം നാളെ ഉച്ചകഴിഞ്ഞായിരിക്കും സമാപിക്കുക. ഇന്നലെ ഭഗവതിയമ്മൻ ക്ഷേത്രത്തിലെത്തിയ നരേന്ദ്രമോദിയെ പൂർണ്ണകുംഭം നൽകി എതിരേറ്റു. വിവേകാനന്ദ പാറയ്ക്ക് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ധ്യാനം ആരംഭിച്ചത്. നാളെ വൈകിട്ട് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന ആരോപണം നേരിടുന്ന കർണാടകയിലെ ഹസൻ എംപി പ്രജ്വൽ രേവണ്ണയെ പുലർച്ചെയോടെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്നാണ് കർണാടക പ്രത്യേക അന്വേഷണ സംഘം എംപിയെ പിടികൂടിയത്. ഇന്റർപോളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. ജനതാദൾ സെക്യുലർ നേതാവും എംപിയുമായ പ്രജ്വൽ കഴിഞ്ഞ മാസം 27 വിദേശത്തേക്ക് കടന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി മരുന്നുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി. ഈ അനുമതി ലഭിക്കുന്ന രാജ്യത്തെ 11 വിമാനത്താവളമാണ് സിയാൽ. ഇനി മുതൽ വൻകിട സ്റ്റോക്കിസ്റ്റുകൾക്ക് നേരിട്ട് കൊച്ചി വഴി മരുന്നുകളും സൌന്ദര്യവർദ്ധക സാധനങ്ങളും ഇറക്കുമതി ചെയ്യാം. ജമ്മുകശ്മീരിൽ തീർത്ഥാടകരുമായി പോയ ബസ് 150 താഴ്ചയിലേക്ക് മറിഞ്ഞ് 20 മരിച്ചു. 15 പരിക്കേറ്റു. ജമ്മു ജില്ലയിലെ ചോക്കിചോര ബെൽറ്റിലെ തങ്കിമോർ എന്ന സ്ഥലത്തായിരുന്നു അപകടം. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനമറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 വീതവും പരിക്കേറ്റവർക്ക് 50,000 വീതവും സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ലോകാരോഗ്യ സംഘടന 1988 മുതലാണ് എല്ലാ വർഷവും മെയ് 31 പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ചെറുപ്പക്കാരിലെ പുകയില ഉപയോഗം തടയുകയാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ 2 നേരത്തെയാണ് സംസ്ഥാനത്ത് ഇക്കുറി മൺസൂൺ എത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
കാലവർഷം എത്തിയതിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്നലെ തിരുവനന്തപുരം വെള്ളായണി പറക്കോട്ട് കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. നേമം നല്ലാണിക്കൽ സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് ഇഹ്സാൻ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് തിരുവണ്ണൂർ തിരുവച്ചിറക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഉത്തർപ്രദേശിലെ ബറേലി സ്വദേശി ഷംറജ് ഖാനും മുങ്ങി മരിച്ചു.
കൊല്ലം ജില്ലയിൽ കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പിറവന്തൂരിലെ വത്സല, ആദിച്ചനല്ലൂരിലെ രാജശേഖരൻ നായർ എന്നിവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം ജില്ലയിലാകെ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ 636 കുടുംബങ്ങളിലെ 1859 പേരുണ്ട്. കോട്ടയം ജില്ലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ഇന്നലെ 11 ക്യാമ്പുകൾ കൂടി തുറന്നു. ഇതോടെ ക്യാമ്പുകളുടെ എണ്ണം 27 ആയി. 149 കുടുംബങ്ങളിലെ 531 പേർ ക്യാമ്പിലുണ്ട്. കൊച്ചി ഇടപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇടപ്പള്ളി തോട്ടിലെ പായലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഇടപ്പള്ളി, കളമശ്ശേരി, മൂലേപ്പാടം പ്രദേശങ്ങൾ മന്ത്രി നേരിൽ കണ്ടു. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റിയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന മനോഭാവത്തിൽ മാറ്റം വരുത്തിയും സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കാസർകോട് നീലേശ്വരത്ത് നിന്ന് ബോട്ട് വാങ്ങി നാട്ടിലേക്ക് മടങ്ങവെ കടലിൽ അകപ്പെട്ട മലപ്പുറം സ്വദേശികളായ 2 യുവാക്കളെ തലശ്ശേരി തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ നൌഫൽ, ജലാൽ എന്നിവരെയാണ് പുലർച്ചെ 1 മണിയോടെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ഇവർ കടലിൽ കുടുങ്ങിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എലിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകി. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ എലിപ്പനിക്കെതിരെ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ ഹജ്ജ് യാത്രാ വിമാനം നാളെ പുലർച്ചെ ജിദ്ദയിലേക്ക് പുറപ്പെടും. വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ഹജ്ജ് യാത്രികർക്കുള്ള എല്ലാ സൌകര്യങ്ങളും വിമാനത്താവളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ പൂർത്തിയായി കഴിഞ്ഞു. സൌദി അറേബ്യൻ എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുക. 361 പേരുമായുള്ള ആദ്യ വിമാനം നാളെ രാവിലെ 5:55 പറന്നുയരും. ഈ വിമാനം 8:50 ജിദ്ദയിലെത്തും. ആകെ 3164 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പോകുന്നത്. ഇതിൽ 1899 സ്ത്രീകളും 1265 പുരുഷന്മാരും ഉൾപ്പെടും. കർണാടക, മഹാരാഷ്ട്ര, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികരും കണ്ണൂരിൽ നിന്ന് ഹജ്ജിനായി പോകുന്നുണ്ട്. ജൂൺ 3 സ്ത്രീകൾക്ക് മാത്രമായുള്ള സർവീസാണ് ഉണ്ടാവുക. 700 പേർക്ക് താമസിക്കാനുള്ള സൌകര്യം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്.
കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ചു. വിവിധ മഠങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഇളനീരുകൾ ചെത്തിയൊരുക്കിയാണ് ഇളനീർ അഭിഷേകത്തിന് തയ്യാറാക്കിയത്. അഭിഷേകം ചെയ്ത ഇളനീർ ഭക്തർക്ക് പ്രസാദമായി നൽകി. രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നലെ നടന്നു. ഞായറാഴ്ചയാണ് രേവതി ആരാധന. കോട്ടയം പായിപ്പാട് പഞ്ചായത്ത് 1 വാർഡിലെ എട്ടിയകരി പാടശേഖരത്തിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ദേശീയ ലാബിലെ സാമ്പിൾ പരിശോധനയിലാണ് വളർത്തുതാറാവുകളിൽ H5N1 സ്ഥിരീകരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 18,000 താറാവുകളിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവ് പക്ഷിപ്പനി ബാധിത മേഖലയായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. 70th നെഹ്റു ട്രോഫി വള്ളംകളി August 10 പുന്നമടക്കായയിൽ നടത്താൻ തീരുമാനിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്നലെ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. സിംഗപ്പൂർ ഓപ്പൺ വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ പ്രീ ക്വാർട്ടറിൽ നിന്ന് ഇന്ത്യയുടെ പി വി സിന്ധു പുറത്തായി. സ്പെയിൻ താരം കരോലിന മരിനാണ് സിന്ധുവിനെ പരാജയപ്പെടുത്തിയത്. എഴുത്തുകാരൻ NS മാധവൻ സൂക്ഷിച്ചിരുന്ന മുൻ ദേവസ്വം കമ്മീഷണർ M രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരം കൊച്ചിയിൽ ആർക്കൈവ്സ് വകുപ്പിനുവേണ്ടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏറ്റുവാങ്ങി. 1920കളിലെ വൈക്കം സത്യഗ്രഹത്തിന്റേതുൾപ്പെടെ 9 ഡയറികളാണ് പുരാരേഖാ വകുപ്പിന് കൈമാറിയത്. വൈക്കം സത്യഗ്രഹകാലത്ത് എം രാജരാജവർമ്മ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7th അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ശതമാന വർധനയെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം തുടരുന്നു. ലൈംഗികാരോപണം നേരിടുന്ന കർണാടക MP പ്രജ്വൽ രേവണ്ണയെ പുലർച്ചെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.